പേജ് 5 ഭാഗം 1 ഊരികാവൽ. എരിയുന്ന തീയതി അടുത്ത് അമ്മയുടെ ഇടത്തും വലത്തുമായിട്ടാണ് നമ്മൾ ഉറങ്ങാൻ കിടന്നത്. ഞാനും നീയും പീതനും. എന്റെ അമ്മയാണ്, നിങ്ങളെ ഞാൻ തള്ളി മാറ്റി. അമ്മയുടെ മേൽ കിടന്നു അമ്മിഞ്ഞങ്ങൾ പൊത്തിപ്പിടിച്ചു. എന്റെ അമ്മിഞ്ഞയാണ്, നിങ്ങൾക്ക് അസൂയയായി. അമ്മ എന്നോട് ചോദിച്ചു, അങ്കദ കേൾക്കണോ നിനക്ക് മാരുതിയമ്മാവന്റെ കഥകൾ? അതിരാവിലെ നമ്മൾ ഉണർന്നു. പെരുവിരൽ കുത്തുനിന്ന് ഉദയസൂര്യനെ കണ്ടു. കൊതിയായി. മുഴുത്തൊരു മാമ്പഴം, ചെമ്പഴം പൊട്ടിച്ചെടുത്ത് വായിലിടാൻ തോന്നും. ആരാ പറഞ്ഞത് തൊട്ടാൽ കൊള്ളുമെന്ന്? ഇലകൾക്കിടയിൽ പെട്ടെന്ന് മറഞ്ഞുപോയി. തിന്നുമെന്ന് പേടിച്ചിട്ടാവും. അമ്മയിരുന്ന് കലം നനയുകയാണ്. നമ്മൾ ചവിട്ടി കുഴച്ചു കൊടുത്ത മണ്ണുകൊണ്ടാണ്. 7 താലമരങ്ങളുടെ നടുവിലുള്ള സ്ഥലത്തു നിന്നാണ് ഞാൻ മണ്ണെടുത്തത്. അച്ഛൻ അടയാളപ്പെടുത്തിയ ഭൂമിയാണത്. ഇലകൾ അഴുകി അലിഞ്ഞ് കറുത്ത പശമന്ന് തൊട്ടാൽ ഒട്ടുന്നത്. എവിടുന്ന് കിട്ടിയത്? അമ്മയ്ക്ക് സന്തോഷം മറച്ചു പിടിക്കാൻ അറിഞ്ഞുകൂടാ. കണ്ണുകൾ വിടർന്നത് കണ്ടില്ലേ? മുഖം ചുവന്ന് വേറൊരു ചെമ്പഴം പോലെയായില്ലേ? അത് കാണാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും. ഏത് കാട്ടിലും പോകും, ഏത് മലയും കയറും. ഞാനും പീതയും നീയും. മണ്ണ് ചവിട്ടിക്കുഴയ്ക്കാനേ അമ്മ പറഞ്ഞുള്ളൂ. നമ്മളോ കുഴമണ്ണിൽ കിടന്ന് കുത്തിമറിഞ്ഞു. മേലാസകലം വരട്ടിച്ചു. 3 കരിഭൂതങ്ങളായി. ആർപ്പോടാർപ്പ്. ശരണം കെട്ട് അമ്മയ്ക്ക് വടിയെടുക്കേണ്ടി വന്നു. അപ്പോഴേക്കും മണ്ണ് കിടന്ന് കുഴഞ്ഞാടുന്ന പരുവത്തിലായിരുന്നു. അമ്മയ്ക്ക് ഉപകാരമായില്ലേ? ഒരുരുള മണ്ണെടുത്ത് പിഴിഞ്ഞ് പാകം നോക്കുമ്പോൾ അമ്മ തിളങ്ങുന്നത് നമ്മൾ കണ്ടില്ലേ? എന്നിട്ടും കള്ളി വടിയോങ്ങി വന്നു. ഓടടാ കുട്ടിഭൂതങ്ങളെ, നേരെ പുഴയിലേക്ക് ഓടി കുട്ടിഭൂതങ്ങൾ. പുഴയിൽ എന്തായിരുന്നു തിമിർപ്പ്? 3:30 പുഴ കലക്കുന്നുവെന്നും പറഞ്ഞ് അലക്കുകാരൻ തൊപ്പനും പെണ്ണും തല്ലാൻ വന്നു. ദേ ഇപ്പോൾ മണ്ണ് അമ്മയുടെ കയ്യിൽ കിടന്നാണ് കുഴഞ്ഞാട്ടം. അവൾക്കതുകൊണ്ട് എന്തും ഉണ്ടാക്കാൻ പറ്റും. ഈ പ്രപഞ്ചത്തിലുള്ളത് എന്തും അല്ല, ഈ പ്രപഞ്ചം അങ്ങനെ തന്നെ. ഉച്ചയ്ക്ക് മുൻപ് പുത്തൻകലം നനഞ്ഞ് ചൂളയ്ക്ക് വെക്കുമെന്ന് അമ്മ പറഞ്ഞു. നിനക്ക് ഞാനതിൽ പായസം വെച്ചു തരും. അമ്മ കള്ളക്കണ്ണുകൊണ്ട് എന്നെ നോക്കി. അത്രയ്ക്ക് പായസം കുടിയനല്ലേ ഞാൻ? എനിക്ക് പായസം വേണ്ട, ഞാൻ നിന്ന് കിളിഞ്ഞി. പിന്നെ അമ്മയ്ക്ക് ആശ്ചര്യമായി. ഞാൻ ഉദയസൂര്യപ്പഴം ചൂണ്ടിക്കാട്ടി. അത് പുഴുങ്ങിത്താ. അമ്മ പൊട്ടിച്ചിരിച്ചു പോയി. പോയി പറിച്ചുകൊണ്ടടാ, പുഴുങ്ങിത്തരാ. അമ്മ കയ്യിലെ കുഴമണ്ണ് എന്റെ 2 കവിളത്തും തേച്ചു. എന്തൊരു തണുപ്പ്! ഇലകൾ കിലുങ്ങുന്നതും അമ്മ ചിരിക്കുന്നതും ഒരുപോലെ. എന്റെ ഉള്ളിൽ മഴ പെയ്യുകയാണ്. മെല്ലെ തുടങ്ങിയ ചാറ്റമഴ. അത് വലുതായി, അത് അധികമായി, ഭയങ്കരമായി. ഇടിയും മിന്നലും ഉണ്ടായി. കൊടുങ്കാറ്റ് കൂട്ടുവന്നു. അങ്കദ, നീ എന്താ ഇവിടെ ഇങ്ങനെ ഇരുട്ടത്ത് ഒറ്റയ്ക്ക് തൂങ്ങിപ്പിടിച്ചിരിക്കുന്നത്? അമ്മ നിന്നെ തിരക്കുന്നു. അമ്മയോ? ഏതമ്മ? എനിക്ക് ഒരുപാട് അമ്മമാരുണ്ട്. താര, നിന്റെ തെറ്റമ്മ താര. സൂര്യൻ ഇപ്പോൾ പഴയ പഴമോ കൊതിയോ അല്ല, ഒരു കറുത്ത ചോരക്കട്ടയാണ്. ചോരക്കട്ട പിഴിഞ്ഞ് എന്റെ മേൽ ഇരുട്ടൊഴിക്കുന്നത് ആരാണ്? ആകെ മങ്ങുന്നു, പേടിയാവുന്നു. എനിക്കൊരു പാർപ്പിടമുണ്ടായിരുന്നു, വെളിച്ചം കൊണ്ട് ചുവര് കെട്ടിയത്. പ്രകാശരേഖകൾ കുത്തനെ നിർത്തിയാണ് തൂണുണ്ടാക്കിയത്. വെളിച്ചത്തിന്റെ സുതാര്യമായ ചുവരിൽ ഞാൻ നീണുകളെ വരച്ചു. വെള്ളത്തിലെന്നോണം ആ വെളിച്ചത്തിൽ കളിച്ചുകൊണ്ടിരുന്നു. തൂണുകളിൽ കുളിച്ചു കുതിച്ചു ചാടുന്ന വാനരങ്ങളെയും വരച്ചു. വാനരങ്ങളുടെ വാടുകൾക്ക് ഞാൻ നീല നിറം കൊടുത്തു. കടലിന്റെ നീല. ഞാൻ അതിന് അന്നൊന്നും കടൽ കണ്ടിട്ടില്ലല്ലോ. പിന്നെ അതെങ്ങനെ കടൽ നീലയായി? അമ്മ പറഞ്ഞു തന്നു. അങ്കദ, മനസ്സൊരു കളിവിളയാട്ട് പിള്ളയാണ്. അത് കാലത്തെ കയ്യിലെടുത്ത് കളിക്കും. തോന്നിയ പോലെ കൂട്ടിക്കുഴയ്ക്കും. ഇന്നലെ എടുത്ത് ഇന്നാക്കും. നാളെയെ മിനിഞ്ഞാന്നാക്കും. വരാൻ പോകുന്നത് വന്നു കഴിഞ്ഞതാക്കും. അങ്ങനെ വരാൻ പോകുന്ന കവൽ കടൽ ഞാൻ കണ്ടു. വാനരങ്ങളുടെ വായലിന് നീല എന്നെനിക്ക് ഉറപ്പായി. ഊഴികാവലായ വാനരങ്ങൾ പുഴക്കരയിൽ, നഗരാതിർത്തിയിലും ഉണ്ട് കുറെ എണ്ണം. അതിന്റെയൊക്കെ വാലുകളും നീലയാക്കാം, ഞാൻ അമ്മയോട് പറഞ്ഞു. അമ്മ സമ്മതിച്ചില്ല. അത് വേണ്ട, അതാർക്കും ഇഷ്ടമാവില്ല. സങ്കടങ്ങൾ ഇല്ലാതാക്കാൻ എന്നും രാവിലെ ആളുകൾ അതിന്റെ മുന്നിൽ പൂവും പഴവും വെച്ച് വണങ്ങുന്നതല്ലേ? മഞ്ഞൾ തൊടിയിച്ച് പ്രാർത്ഥിക്കുന്നതല്ലേ? പന്തങ്ങളും മണ്ണുവിളക്കുകളും കത്തിക്കാറുള്ളതല്ലേ? അതിനോടൊന്നും കളിച്ചുകൂടാ. കാലാകാലങ്ങളായി ഊരുകാവലായ വാനരങ്ങൾക്ക് മണ്ണിറമാണ് കൊടുക്കാറ്. കിഷ്കിന്ദത്തിന്റെ കൊടിയിലും വാനരത്തിന് മണ്ണിറമാണ്. നീല എവിടെയും കണ്ടിട്ടില്ല. ഒരു ദിവസം ഞാനും ഊരുകാവൽ ഉണ്ടാക്കി വെക്കും. എന്റെ വാനരങ്ങളുടെ വാൽ കടും നീലയായിരിക്കും. പുതിയ ഊരുകാവൽ പഴയതിനേക്കാൾ നിന്നെന്ന് ആളുകൾ പറയും. അതിന് ചെറുപ്പത്തിന്റെ നെഞ്ഞൂക്കുണ്ടെന്നും പറയും. ഒന്നുമുണ്ടായില്ല, വാലി വെച്ച ഊരുകാവലുകൾ തകർത്തു. അങ്കദൻ ഇനി ആരാണ് ഊരുകാവൽ ഉണ്ടാക്കാൻ? സകല കൊടികളിൽ നിന്നും അങ്കദന്റെ നീല വാനരങ്ങൾ താഴെ ഇറങ്ങുകയായി. അങ്കദനെ ഇരുട്ട് വീഴുകയായി. പീത, ഇത്തിരി മുൻപ് ഞാനും നീയും താരനും ഉണ്ടായിരുന്നു, ഇപ്പോൾ ഞാൻ മാത്രം. ഇത്തിരി മുൻപ് സൂര്യനും വെളിച്ചവും മരങ്ങളും ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒന്നുമില്ല. വെളിച്ചം തിരുമ്പാമിന്റെ വയറ്റിൽ, മരങ്ങൾ പാതാളത്തിലെ തടവറയിൽ. ഇവിടെ ഇരുട്ടും അങ്കദനും മാത്രം. വെള്ളം ഒഴുകുന്നില്ല, കാറ്റ് വീശുന്നില്ല, ഒന്നും അനങ്ങുന്നില്ല. അറ്റുപോയ ഒച്ചകൾ. അമ്മയോ? അമ്മയെ തീ വിഴുങ്ങി കാണണം. മുലപ്പാൽ കഴിയുന്ന മണം ചുറ്റിലുമുണ്ട്. അവൾ കയ്യിലെടുത്ത മണ്ണ് ചത്തു കിടക്കുന്നു. അതുകൊണ്ട് അവൾക്കിനി പ്രപഞ്ചം പണിയാനാവില്ല. അടുപ്പിൽ അവൾ നനഞ്ഞ മൺകലത്തിൽ അരി തിളച്ചുകൊണ്ടുപോൾ വെന്ത ചോറ് പൂ പോലെ മലരുമ്പോൾ ചോദിച്ച ചോദ്യങ്ങളെല്ലാം അങ്കദൻ പിൻവലിക്കുന്നു. അമ്മേ, എങ്ങനെയാണ് ചോറ് വേവുന്നത്? അൻപുകൊണ്ടാണ് അങ്കദ, അനേകരുടെ അൻപുകൊണ്ടാണ് ഒരു പിടി അരി ചോറാകുന്നത്. അൻപെന്നാലോ? വിത്ത് വിതയ്ക്കുമ്പോൾ, കൊയ്തുമിരിക്കുമ്പോൾ, നെല്ലുകുത്തുമ്പോൾ, വെച്ചു വിളമ്പുമ്പോൾ, കാവലിരിക്കുമ്പോൾ നെഞ്ചിൽ തോന്നുന്നത് എന്തോ, അതാണ് അൻപ്. അങ്കദന്റെ ചോറെവിടെ? ഭൂമിയിൽ അൻപ് വെക്കിയിരിക്കുന്നു. വേവാത്ത ചോറിൽ വിഷം തൂകി അങ്കദനെ ഉണ്ണാൻ വിളിക്കുന്നു. അങ്കദനെ രാജാവാക്കുക. കിഷ്കിന്തം കുലുങ്ങുന്ന ആർപ്പുവിളികൾ കേൾക്കാം. അങ്കദനെവിടെ? ഇയാൾ ഈ നേരത്ത് എവിടെ പോയി കുത്തിയിരിക്കുന്നു? ദുഃഖിച്ചിരിക്കാൻ നേരമില്ലെന്ന് ആ വിഡ്ഢിയോട് പറയൂ. കണ്ടറിഞ്ഞ് തന്ത്രപൂർവ്വം കാര്യങ്ങൾ നീക്കേണ്ട സമയമാണിത്. ചീറ്റുന്ന ചുഴലി ഞാൻ കേട്ടു. മണ്ണും മരങ്ങളും കടപൊട്ടി. ഭൂമിക്കടിയിൽ ഇടിയും മിന്നലും ഉണ്ടായി. തിണ്ട് കകർത്ത് അലവിയെത്തിയ വെള്ളം എന്നെയും കടപുഴക്കി. വാലിയെ കൊന്നു. ഒരറ്റ മുറവിളിയിൽ കിഷ്കിന്നം കിടന്ന് കുലുങ്ങി. തലവൻ കൊല്ലപ്പെട്ട് ചിതറിയോടുന്ന മാൻപറ്റം പോലെ വാലിയുടെ ജനങ്ങൾ തെരുവിൽ ചിതറി. കണ്ണിൽ കണ്ടതൊക്കെ അവർ തല്ലി തകർത്തു. പുരകൾക്കും പൂരത്തിനും തീ വെച്ചു. അടിച്ചു പൊട്ടിക്കാവുന്നതൊക്കെ അടിച്ചു പൊട്ടിച്ചു. അങ്കദനെ രാജാവാക്കുക, അവർ നിലവിളിച്ചു. നഗരവാതിലുകൾ കൊത്തിയടച്ചു. അകത്തും പുറത്തും ശത്രുക്കളുണ്ട്. ചതിയന്മാരും സ്ഥാനമോഹികളുമുണ്ട്. വഞ്ചകരായ നിഷ്പക്ഷരുണ്ട്. വാലിയുടെ പിൻഗാമി അങ്കദനാണെന്ന് അറിയാത്തവരും കിഷ്കിന്തത്തിലില്ല. കീഴ്വഴക്കം തെറ്റിച്ചുകൂടെന്ന് വിശ്വസിക്കുന്നവരാണ് വാലി വംശക്കാർ. അനുജനുള്ളതല്ല, മകനുള്ളതാണ് രാജ്യാധികാരം. പറയേണ്ടവർ പക്ഷെ അത് പറയുന്നില്ല. മന്ത്രിമാർ, ഗുരുക്കന്മാർ, ഉപദേഷ്ടാക്കൾ, ബന്ധുക്കൾ, ആരും. മാരുതിയും കൂട്ടരും ആദ്യമേ സുഗ്രീവ പക്ഷം ചേർന്നു. രാമനോട് ചെയ്ത സഖ്യം ആസൂത്രണം ചെയ്തത് അവരാണ്. വാലിയെ കൊല്ലിച്ചതും അവരാണ്. ഇപ്പോഴേതാണ് കിഷ്കിന്തത്തിലെ ശരികൾ? എത്രയും പ്രിയപ്പെട്ടവരൊക്കെ പെട്ടെന്ന് നിഷ്പക്ഷരായി. മൗനമാണ് ഏറ്റവും വലിയ ശരിയെന്ന് അവർ പറഞ്ഞു. മുറുകെ പിടിച്ചിരുന്ന കൈകൾ ബലമായി വിടുവിച്ച് എത്ര ലാഘവത്തോടെയാണ് ആളുകൾ വിട്ടുപോകുന്നത്. കിഷ്കിന്തത്തിന്റെ അടുത്ത രാജാവ് അങ്കദനോ സുഗ്രീവനോ? അതറിഞ്ഞിട്ട് വേണം ഇനിയുള്ള വേറുകൂറലുകൾ തീരുമാനിക്കാൻ. താരൻ, പീതൻ, മൈന്ദൻ, കുമുദൻ, മൈലൻ, നീലൻ, മങ്കൻ, മാവൻ, റിപ്പീറ്റ്, മാവലൻ, മകരൻ, കായൻ, ചങ്ങാതിമാരിൽ ആരാണ് ഉറ്റവൻ, ആരാണ് ശത്രു? എന്നെ വിഴുങ്ങിയ ഇരുട്ടെ ഉരുളുപൊട്ടി ഒരു മല പിളരും പോലെ പിളർന്ന് ഭൂമിയിൽ വീണു. എന്റെ അച്ഛൻ വാലി. നെഞ്ചിൽ ഇരുമ്പ് തറച്ചാണ് വീണത്. ഘോര ഭയാനകമായ ഇരുട്ട്. കല്ലല്ല, മരമല്ല, തീയല്ല, വെള്ളമല്ല. ഒരു നിമിഷം കൊണ്ട് ഭൂമി മുഴുവൻ ചുട്ടുചാമ്പലാക്കാൻ കെൽപ്പുള്ള വേറെന്തോ. അമ്പ്, ശരം, അസ്ത്രം, ശസ്ത്രം, ബാണം. ഇരുമ്പ് കയ്യിലുള്ളവർ ഉലകം ചുറ്റുകയാണ്. ദേശവും ഗോത്രവും പിടിച്ചെടുക്കുകയാണ്. കിണറും കുളവും വയലും സ്വന്തമാക്കുകയാണ്. പെണ്ണും കനികളും അവരുടേതാക്കുകയാണ്. വാലിയെ പോലെ ഒരജയനെ അവൻ വീഴ്ത്തിയില്ലെങ്കിൽ ഇനി ആർക്കുണ്ട് രക്ഷ? ചുട്ടുപഴുത്ത ഇരുമ്പ് പടികടന്നെത്തിയിരിക്കുന്നു. അമ്പിന്റെ തുമ്പത്ത് അത് കണ്ണാണ്. എവിടെ പോയി ഒളിച്ചാലും ഇരുമ്പ് കണ്ണ് നിങ്ങളെ കണ്ടുപിടിക്കും. നിങ്ങൾ ഒളിച്ച ഗുഹയെ പച്ചില പോലെ കീറിക്കളയും. കല്ലും മരവും മുഷ്ടിയും തകർക്കും. ആനയുടെ മസ്തകത്തിലും മനുഷ്യന്റെ നെഞ്ചിലും ഒരുപോലെ തുളച്ചു കയറും. നെഞ്ചിൽ അമ്പു തറച്ചാണ് എന്റെ അച്ഛൻ വീണത്. കുലപ്പെരുമാൾ വാലി. വാനരനും കരടിയും കൊടിയടയാളമായ മനുഷ്യവംശങ്ങളും മുഴുവൻ വാഴുന്നൂർ. മഹാകരുത്തൻ. നഖം കൊണ്ടും മുഷ്ടി കൊണ്ടും മുഴങ്കാലി കൊണ്ടും അവൻ പൊരുതി. കിഷ്കിന്നത്തിന്റെ ആപത്തുകൾ അകറ്റി. അങ്കദ, അച്ഛൻ പറഞ്ഞു തന്നു. മുഷ്ടിക്ക് മുഷ്ടി, കല്ലിന് കല്ല്, നഖത്തിന് നഖം, അതാണ് നമുക്ക് യുദ്ധമുറ. അമ്പും വിദ്യയും സൂത്രമാണ്. അദ്ദേഹം രോമം കൊഴിഞ്ഞുപോ ദേഹത്തെ രോമം കൊഴിഞ്ഞുപോയവർക്കുള്ളതാണ് സൂത്രവിദ്യ. കൊഴിഞ്ഞത് അവരുടെ കരുത്താണ്. കരുത്തില്ലാത്തവർക്ക് രക്ഷപ്പെടാൻ കെണികൾ വേണ്ടിവരും. അമ്പും ചതിയും അവരെ രക്ഷിക്കും. നേർക്കുനേരെ നിന്ന് പൊരുതാൻ അവർക്കാവില്ല. അമ്പും വില്ലുമില്ലെങ്കിൽ അവർ ഒന്നുമല്ല. മുഷ്ടിയുദ്ധത്തിൽ രണ്ടിലൊരാളെ മരിക്കൂ, അമ്പുകൊണ്ട് 100ഉം 1000ഉം ചാവും, ചാവേണ്ടവനും ചാവേണ്ടാത്തവനും ചാവും. ഉന്നം തെറ്റിയാൽ നിരപരാധികളുടെ നെഞ്ചിൽ ചെന്നുകൊള്ളും. ഒളിയമ്പ് കൊണ്ടാണ് എന്റെ അച്ഛനെ വീഴ്ത്തിയത്, ഉന്നം തെറ്റിയതല്ല. ഉത്തമ വിശ്വാസത്തോടെ സുഗ്രീവനോട് പൊരുതിക്കൊണ്ടിരുന്ന അച്ഛനെ മൂന്നാമതൊരാൾ മരത്തിന് മറഞ്ഞു നിന്ന് അമ്പുകൊണ്ട് വീഴ്ത്തി. അംഗദ, ഓട്, ഓടി രക്ഷപ്പെട്, സുഗ്രീവന്റെ കണ്ണിൽ പെടരുത്. വായുബലം കൊണ്ട് കുത്തനെ ആകാശത്തേക്ക് കുതിക്കാൻ കെൽപ്പുള്ളൊരാൾ എന്നെയും തൂക്കിയെടുത്ത് പറന്നുവെന്നാണ് എനിക്ക് തോന്നിയത്. എവിടെയെങ്കിലും ഒളിച്ചോ, അയാൾ എന്റെ ചെവിയിൽ പറഞ്ഞു. കാറ്റൂതും പോലെ എനിക്ക് തോന്നി. അയാൾ അദൃശ്യനായിരുന്നു. നിന്നു നിൽപ്പിൽ മാഞ്ഞു പോകാനുള്ള വിദ്യ കൈവശമുള്ള ആരെങ്കിലും ആവണം. ഓട്, വേഗമോടി രക്ഷപ്പെട്. ഇന്ദ്രജാലക്കാരൻ എന്റെ ചെവിയിൽ മന്ത്രിച്ചുകൊണ്ടേയിരുന്നു. അയാളുടെ കിതത്തിന്റെ വേഗവും ശ്വാസത്തിന്റെ ചൂടും എനിക്ക് കിട്ടി. മാരുതി അമ്മാവനല്ലേ, ഞാൻ ചോദിച്ചു. കൺകെട്ടിന്റെ വലമാറ്റി മാരുതി അമ്മാവൻ വെളിപ്പെടുത്തുമെന്നായിരുന്നു എന്റെ പ്രതീക്ഷ. അതുണ്ടായില്ല. ഞാൻ ആരെങ്കിലും ആവട്ടെ, അതിനേക്കാൾ പ്രധാനം നീ ഇപ്പോൾ ഇവിടെ നിന്ന് രക്ഷപ്പെടണം എന്നതാണ്. നിന്നെ രാജാവാക്കണമെന്നും പറഞ്ഞ് തെരുവിൽ യുദ്ധം നടക്കുന്നു. വാലിയുടെ ആൾക്കാർ അക്രമാസക്തരായിരിക്കുന്നു. സുഗ്രീവന്റെ പക്ഷക്കാരെ അവർ തെരഞ്ഞുപിടിച്ച് കൊല്ലുന്നു. സ്ത്രീകളെയും കുട്ടികളെയും വെറുതെ വിടുന്നില്ല. എങ്ങോട്ടാണ് ഓടി രക്ഷപ്പെടേണ്ടതെന്നറിയാതെ എല്ലാവരും പകച്ചു ചിതറുന്നു. അരക്ഷിതാവസ്ഥ മുതലെടുക്കാൻ കൊള്ളക്കാരും ഇറങ്ങിയിട്ടുണ്ട്. അവർ പിടിച്ചു പറിക്കുന്നു, സ്ത്രീകളെ പിടിച്ചുകൊണ്ടു പോകുന്നു. അംഗദ, നീ കുട്ടിയാണ്, രാജ്യഭാരം ചുമക്കാറായിട്ടില്ല. വാലി വീഴ്ത്തപ്പെട്ടതുകൊണ്ട് രാജ്യത്തുണ്ടായിരിക്കുന്ന അരക്ഷിതാവസ്ഥയിൽ കരുത്തനായ ഒരു ഭരണാധികാരിയാണ് കിഷ്കിന്ദത്തിന് ഇപ്പോൾ ആവശ്യം. സുഗ്രീവനോളം അതിനു പറ്റിയ മറ്റൊരാളില്ല. സ്ഥിതി ശാന്തമാകുന്നത് വരെയെങ്കിലും നിന്റെ അമ്മ താരയ്ക്കും അതുതന്നെയായിരിക്കും അഭിപ്രായം. രാജ്യം മോഹിച്ച് സുഗ്രീവൻ നിന്നെ അപായപ്പെടുത്തിയാലോ എന്ന പേടിയും അവർക്കുണ്ട്. അവളുടെ പേടി അസ്ഥാനത്തല്ല. നീ ഇവിടെ വെള്ളച്ചാട്ടം കൊണ്ട് കഥകടച്ച ഈ ഗുഹയിൽ സുരക്ഷിതനായിരിക്കും. സമയമാകുമ്പോൾ ഞാൻ വന്ന് നിന്നെ കൂട്ടിക്കൊണ്ടു പോകാം. അതിന് താങ്കൾ ആരാണ്? മാരുതി അമ്മാവന്റെ മണമുള്ള ഒരു ദീർഘനിശ്വാസമല്ലാതെ വേറൊന്നും മറുപടിയായി കിട്ടിയില്ല. അയാൾ ബലിഷ്ഠമായ കൈകളിൽ എന്നെ കോഴിയെടുത്തു. ജലപാളികളുടെ കഥക തുറന്ന് അകത്തു കടന്നു. ഇരുട്ടിന്റെ ചെറു കഷ്ണങ്ങൾ പോലെ പെട്ടെന്ന് ചിടകടച്ച് പറന്ന വവ്വാലുകൾ എന്റെ കണ്ണിനു കുറുകെ പാഞ്ഞുപോയി. തിക്കുമുട്ടി ഗുഹാഭിത്തികളിൽ ചെന്നടിച്ച് അവ താഴെ വീഴുന്ന ഒച്ച പോലും വലിയ മുഴക്കങ്ങളായി കേട്ടു. ഇളകുന്ന കറുത്ത പുകയെന്നോണം കൂട്ടം കൂട്ടമായി വവ്വാലുകൾ പറഞ്ഞുകൊണ്ടിരുന്നു. എന്റെ നെറ്റിനിൽ തളർത്ത ചുംബനം വർപ്പിച്ചുകൊണ്ട് ഒരെണ്ണം ചീറിപ്പാഞ്ഞപ്പോൾ ഞാൻ ഒടുങ്ങി. എന്റെ മേൽ മരണത്തിന്റെ ചുട്ടി കുത്തപ്പെട്ടുവെന്ന് ഞാൻ ഉറപ്പിച്ചു. പരേതാത്മാക്കളുടെ ചുംബനമാണിത്. അന്ധരായി പരേതാത്മാക്കൾ തലകീഴായി തലകീഴ് തൂങ്ങിയാടുന്ന ഈ പാതാള ഗുഹയിൽ വളരെ വിദഗ്ധമായി ഞാൻ അടക്കപ്പെട്ടു കഴിഞ്ഞു. അമ്മയും ഇത് ആഗ്രഹിക്കുന്നു അത്രേ. അംഗദന്റെ അമ്മ, വാലിയുടെ പെണ്ണ്, പിന്നെ സുഗ്രീവന്റെ പെണ്ണ്, വീണ്ടും വാലിയുടെ പെണ്ണ്. ഒരിക്കൽ കൂടി ഇതാ സാര സുഗ്രീവന്റെ പെണ്ണാകാൻ പോകുന്നു. വാലിയുടെ മകൻ അവളുടെ ശത്രുവോ മിത്രമോ ആകേണ്ടതെന്ന് സുഗ്രീവൻ തീരുമാനിക്കും. മുകളിൽ നിന്ന് വെള്ളം ഇറ്റു വീഴുന്നു. ഈർപ്പമുള്ള തറയിലൂടെ ഇഴതണ്ടുകൾ അരിച്ചു വരുന്നു. എന്റെ കാൽവിരലുകൾ തിന്നുകൊണ്ട് അവ ദേഹത്തെ കിഴഞ്ഞു കയറുന്നു. തലയ്ക്ക് മീതെ പാഴുന്ന വെള്ളത്തിന്റെ മുഴക്കം കൂടുതൽ കൂടുതൽ ഭയാനകമാവുന്നു. ഇത് അംഗദന്റെ ഒളിസങ്കേതമല്ല, ജലവാളിയിൽ കൊണ്ട് വാമൂടി കെട്ടിയ ചാവറയാണ്. ഇത് പക്ഷേ ആചാരമനുസരിച്ച് എന്റെ അമ്മ കൈകൊണ്ട് നനഞ്ഞതല്ല. അംഗദിന് പ്രിയപ്പെട്ട വസ്തുക്കൾ ഒന്നും തന്നെ ഈ ചാവറയിൽ ആരും കൊണ്ടുവച്ചിട്ടുമില്ല. അംഗദിന് മീതെ കടവാതിലുകൾ കൂട്ടുകൂടും. അവയുടെ കാഷ്ടം അംഗദിന്റെ വായു മൂടും. എന്തൊരു നികൃഷ്ടമായ മരണം! പുഴയുടെ കരയിൽ മുള്ളുള്ള കറുത്ത കായകൾ കുലച്ചു കിടക്കുന്ന മരം കണ്ടുപിടിക്കുമ്പോഴാണ് അംഗദൻ കുട്ടിയായിരുന്നത്. കാറ്റടിച്ചുണങ്ങിയ